Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Chandogya Upanishad, Spiritual Discourse in Malayalam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
ഇവിടെ നയെന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് ഇന്ന് വലിയ കൊട്ടാരങ്ങളിലൊക്കെ വളരുന്ന നായല്ല, അതൊക്കെ പുണ്യജന്മം കൊണ്ട് ജനിച്ചത്. പഴയകാലത്ത് അമേദ്യവും മറ്റും ഭക്ഷിച്ച് തെരുവിലൊക്കെ നടക്കുന്ന നായ്, അതുപോലെ സൂകരയും പന്നി കഷ്ടമായ ജീവിതത്തെ നയിക്കുന്നത്, മനുഷ്യനെക്കാളും പുണ്യഫലമായി ജീവിക്കുന്ന നായ്ക്കളൊക്കെ ഉണ്ട്. അത് ഉദ്ദേശിച്ചല്ല പറയുന്നു. പന്നിയായി ജനിക്കാം, ചണ്ടാളയു അനുമ. ചണ്ടാളെന്ന് പറയുന്നത് ഇവിടെ നായയെയും പന്നിയെയും കുറിച്ച് പറഞ്ഞതിന് ശേഷമാണ് ചണ്ടാളിനെ കുറിച്ച് പറഞ്ഞത്. അതിനേക്കാളും മോശമാണ് ചണ്ടാളൻ. എന്തുകൊണ്ട്? ഈ നായയെയും പന്നിയെയും തിന്നുന്നവനാണ് ചണ്ടാളൻ. അതുകൊണ്ടാണ് അതിനെ മാറ്റി പറഞ്ഞത്. അപ്പൊ ആരാണോ നായയും പന്നിയും തിന്നുന്ന അവൻ ചണ്ടാളൻ. ആ ജന്മത്തെ പ്രാപിക്കുന്നു. അതിന് ഉദപ്സിത നിന്ദനീയമായ എന്നർത്ഥം. കാരണം ഇത് രണ്ടും പ്രാണികളിൽ വെച്ച് ഏറ്റവും വൃത്തികെട്ട ഭക്ഷണം കഴിക്കുന്നതാണ് ഇത് രണ്ടും. അപ്പൊ അങ്ങനെ ഏറ്റവും വൃത്തികെട്ട ഭക്ഷണം കഴിക്കുന്ന ഇതിനെ രണ്ടിനെയും കഴിക്കുന്നവൻ അതിലും വൃത്തികെട്ടവനാണെന്നുള്ളത് സാമാന്യ യുക്തിക്ക് ബോധ്യപ്പെടും. അപ്പോൾ ഈ ജന്മത്തെ പ്രാപിക്കുന്നു. പാപം ഇല്ലെങ്കിൽ അവനത് കഴിക്കാൻ തോന്നത്തില്ല, പുണ്യമുള്ളവനത് കഴിക്കാൻ തോന്നത്തില്ല. ആ പാപം കൊണ്ടാണ് കുറെ കാലം ഇതൊക്കെ കഴിച്ചത്. പിന്നെ പുണ്യം വന്നപ്പോൾ ഇത് തെറ്റാണെന്ന് തോന്നി മാറുന്നവരാണ് ഇന്നത്തെ കാലത്ത് കൂടുതൽ പേര്. മിക്കവാറും പേരും ചണ്ടാളനായിട്ട് ജനിച്ചിട്ട് പിന്നെ മാറുകയാണ്, ബ്രാഹ്മണനാകുകയാണ്. അതുകൊണ്ട് ചണ്ടാള യോനി എന്ന് പറഞ്ഞു. ചണ്ടാളൻ ശിവക്കച്ചൻ എന്നാണ് അതിന്റെ പര്യായം. നായ പാകം ചെയ്യുന്നവൻ എന്നുവെച്ചാൽ യാതൊരു ധർമ്മബോധവുമില്ലാതെ ഏറ്റവും അസാമാർഗികമായി ജീവിക്കുന്നവൻ എന്നർത്ഥം. അവരന്നങ്ങനെ പറഞ്ഞിരുന്നു. അതുകൊണ്ടാണല്ലോ പേര് എന്ന് വന്നത് ശോഭചൻ. അങ്ങനെയുള്ള ജന്മത്തെ പ്രാപിക്കുന്നതിന് കാരണം എന്താണ്? കർമ്മമാണ്. സ്വകർമാനുരൂപേണൈവ അവിടെയും പറയുന്നു. ഇതെല്ലാം കർമ്മത്തിനനുസരിച്ചാണ് ഈ ജന്മത്തെ പ്രാപിക്കുന്നത്. ശ്രുതി പറയുന്നത് വളരെ യുക്തിയുക്തമാണ്. ജന്മത്തിന് കാരണം കർമ്മമായിട്ടാണ് പറയുന്നത്. വ്യാഖ്യാനിച്ചാണ് ഇതിനെ തെറ്റിക്കുന്നത്. ഇതിന് വിപരീതമായി എവിടെയെങ്കിലും ശ്രുതി കാണുന്നുണ്ടെങ്കിൽ അത് ശ്രുതിയല്ല, അതിനെ ശ്രുതി അല്ലാതെ തള്ളിക്കളയുന്നു. ഏതു രമണീയ ചരണാഹ ദ്വിജാദേഹ, ആരാണോ രമണീയമായ ആചരണമുള്ളത് ദ്വിജാതികൾ, ആര്? ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യർ. തേ സ്വകർമ്മസ്ഥാഹ ഇഷ്ടാധികാരണ തേ, ഇനി അവർ എന്ത് ചെയ്യുന്നു? സ്വധർമ്മത്തെ അനുഷ്ഠിക്കുന്നു. അവരിഷ്ടാദി കർമ്മങ്ങൾ ചെയ്യുകയാണെങ്കിൽ തേ ധൂമാതനാഗച്ഛന്തി ആഗച്ഛന്തി ച പുനഃ പുനഃ ഘടീയന്ത്രവത്. ഘടീയന്ത്രത്തെ പോലെ അത് ഞാൻ കറങ്ങിക്കൊണ്ടേയിരിക്കുന്നു, അവസാനിക്കാതെ അവരിങ്ങനെ പോവുകയും വരികയും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഘടീയന്ത്രം എന്ന് പറയുന്നത് മേലോട്ട് ഉയർന്നിട്ട് താഴോട്ട് താഴ്ന്ന് കറങ്ങുന്ന യന്ത്രങ്ങൾ ഉദ്ദേശിച്ചിട്ടാണ് പൊതുവായി പറയുന്നത് ഘടീയന്ത്രം. നമ്മുടെ വാച്ചിന്റെ സൂചി പോലെ മുകളിൽ പോയി താഴെ വരുന്നു, അങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന എന്നാണ് ഘടീയന്ത്രം. പിന്നെ ഘടീയന്ത്രം മുകളിലേക്ക് പോകുന്നു, താഴേക്ക് വരുന്നു, വീണ്ടും മുകളിലേക്ക് പോകുന്നു, ചന്ദ്രലോകത്ത് പോകുന്നു, തിരിച്ച് ഭൂമി വരുന്നു, വീണ്ടും പോകുന്നു, പുനഃപുനഃ ഇതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. വിദ്യാം ചേത് പ്രാപ്നിഹു തഥാ അർച്ചരാധനാഗച്ഛന്. ഇവർ ഇഷ്ടാദി കർമ്മങ്ങൾ മാത്രം ചെയ്യണമെങ്കിൽ പോക്കുവരമാണ്, പോയി വന്നുകൊണ്ടിരിക്കും. മറിച്ച് വിദ്യാം ചേത് പ്രാപ്ന ഉപാസന, ഇവിടെ മുമ്പ് പറഞ്ഞ പഞ്ചാഗ്നിവിദ്യ പോലുള്ള ഉപാസനകൾ ചെയ്യണമെങ്കിൽ തഥാ അർച്ചരാധനാഗച്ഛന്തി, ഉത്തരായണ മാർഗത്തിലൂടെ പോകുന്നു. മാർഗത്തെ കുറിച്ച് പറഞ്ഞു. അടുത്ത് പറയുന്നു, അഥ ഏതയോഹോ പഥോ ന കത്രേണ ചന തനി ഇമാനി ക്ഷുദ്രാണി അസഹൃത് ആവർത്തീനി ഭൂതാനി ഭവന്തി ജായസ്വം മ്രിയസ്വ ഇത്യേതൃതീയം സ്ഥാനം തേന അസോ ലോകോ ന സംഭൂര്യതേ തസ്മാത് ജുഗുപ്സേത പ്രദേശ ശ്ലോക യഥാതു ന വിദ്യാസേ വിനോ നാഭീഷ്ടാദി കർമ്മ സേവന്തേ തഥ അഥ ഏതേ ഹോ പഥോർ യഥോ ഗ്യോർ അർച്ചിർ ധൂമാദി ലക്ഷണയോർന കതരേണ അന്യതരേണ ജനാഭി യന്തി തനിമാനി ഭൂതാനി ക്ഷുദ്രാണി ദംശ മശക കീടാദീനി അസഗ ആവൃത്തീനി ഭവന്തി യഥാതു ന വിദ്യാസേവന ഉപാസനയെ സ്വീകരിക്കുന്നില്ല വേറെ കൂട്ടർ വൈദികമായ ഉപാസനകളൊന്നും ഇന്നത്തെ മനുഷ്യൻ അവർക്ക് വൈദികമായ ഉപാസനകളില്ല നാഭിഷ്ടാദി കർമ്മ ഇഷ്ടാപൂർത്ത ദത്ത കർമ്മങ്ങൾ അതും ചെയ്യുന്നില്ല മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള സേവനങ്ങൾ വാപ്യ ഗോപതടാകങ്ങൾ ഇതൊന്നും ചെയ്യുന്നില്ല കേവലം സ്വാർത്ഥമായി തന്നെ ജീവിക്കുന്ന ഇന്നത്തെ മനുഷ്യൻ സേവന്തേ അവരനുഷ്ഠിക്കുന്നില്ല തഥ ഏതയോർ പഥോർ യഥോക്തയോർ അർച്ചിര ധൂമാദിഷ്യോർ കതരേണ അന്യതരേണ ചനാവി യാന്തി താനി അവരീ പറയുന്ന രണ്ടു വഴിക്കും ഒരു വഴിക്കും പോകുന്നില്ല ഇന്ന് കത്തരേണ ഒന്നിലൂടെ അവർക്ക് പോകാൻ പറ്റുന്നില്ല താനിമാനി ഭൂതാനി ക്ഷുദ്രാണി അവരെന്ത് ചെയ്യുന്നു ഇവിടെ വരുന്നു ഇവിടെ തന്നെ ജീവിച്ചിട്ട് മരിക്കുന്നു മരിച്ചിട്ട് ഇവിടെ തന്നെ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ വേറെ അങ്ങോട്ട് പോകേണ്ട കാര്യമില്ല ക്ഷുദ്രാണി ദംശ മശക കീടാദീനി കൊതുകോ മൂട്ടയോ അട്ടയോ പുഴുവോ ഒക്കെ ആയിട്ട് ജനിക്കുന്നു അസക ആവൃത്തീനി ഇതെപ്പോഴും സംഭവിച്ചുകൊണ്ട് ഇതിന് ആയുസ് കുറവാണ് പൊതുവായിട്ട് ജനിച്ചാൽ ഒരു ദിവസം രണ്ട് ദിവസം ഈച്ചയ്ക്കൊക്കെ ഒരു ദിവസം ആയുസേ ഉള്ളൂ അപ്പോൾ ജനിക്കുക മരിക്കുക ആവർത്തീനി അസകൃ ദിവസവും ജനിക്കും മരിക്കും ചെയ്യേണ്ടി വരിക ഇതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു നേരത്തെ പറഞ്ഞല്ലോ ചണ്ടാളൻ ശിവ സൂവരൻ എന്നൊക്കെ പറഞ്ഞു അത ഉഭയമാർഗ പരിഭ്രഷ്ട ഹി അസകൃജായന്തി മ്രിയന്തി ച ഉഭയമാർഗ പരിഭ്രഷ്ട രണ്ടു വഴിയും അവർക്കില്ല അവർ ജനിക്കുകയും മരിക്കുകയും ചെയ്യുന്നു അസകൃത് ആവർത്തീനി ഭൂതാനി ഭവന്തി ജായസ്വം മ്രിയസ്വം തേഷാം ജനന മരണ സന്തതേ അനുകരണം ഇതം വെച്ചത് ജായസ്വം മ്രിയസ്വം ഇതി അനുകരണത്തിലാണ് ഈ പുരിയാരൂപം ഉപയോഗിക്കുന്നത് ജയസ്വം മ്രിയസ്വം ഇത് ഈശ്വര നിമിത്താവ ചേഷ്ട ഉച്ചത് ഇതിൽ അവർക്ക് വിവേകമില്ല എന്നാലും ജനിക്കുന്നു മരിക്കുന്നു വിവേകമില്ലാതെ പ്രവർത്തിക്കുമ്പോൾ പിന്നെ എന്തിനനുസരിച്ചാണ് അവർ പ്രവർത്തിക്കുന്നത് അവർക്ക് പാപപുണ്യങ്ങളില്ല അതൊന്നും സമ്പാദിക്കുന്നില്ല ധർമ്മബോധമുള്ളവനെ പാപപുണ്യമുണ്ട് ധർമ്മബോധമൊന്നുമില്ല ജനിക്കുകയും മരിക്കുകയും ചെയ്യുന്നു അപ്പൊ ഇവരുടെ ചേഷ്ട അവരുടെ വിവേകമല്ലെങ്കിൽ സഹജമായി നടക്കുന്നു ഈശ്വര നിയമം അനുസരിച്ച് നടക്കുന്നു അവർക്ക് ആ ജന്മത്തിൽ ഇതിങ്ങനെ അനുഭവിച്ചു തീർക്കുക എന്നുള്ളതല്ല ഉയരുന്നതിന് യാതൊരു വഴിയും അത് അനേക ജന്മങ്ങൾ അനേക കാലം അനേക കൽപ്പം ദംശമശക കീടാദികളായി ജീവിക്കേണ്ടി വരും അതാണ് സ്വയം ഒന്നിന് ശേഷിയില്ലാത്തത് ഇവിടെ അങ്ങനെയല്ല ഈശ്വര നിമിത്ത ചേഷ്ട വിധിക്കനുസരിച്ചുള്ള ചേഷ്ട അങ്ങനെ ഈശ്വര ചേഷ്ട ഇവിടെ അങ്ങനെയല്ല വിവേകം ഉപയോഗിച്ച് ധർമ്മത്തെ സ്വീകരിക്കുന്നു കർമ്മത്തെ അനുഷ്ഠിക്കുന്നു അവന്റെ പൗരുഷമാണ് അവന്റെ ആ ജീവനെ മുന്നോട്ട് നയിക്കുന്നത് ചന്ദ്രമണ്ഡലത്തിലോ സൂര്യമണ്ഡലത്തിലോ ഒക്കെ പോകുന്നത് ആ സ്വേച്ഛ കൊണ്ടാണ് കീടങ്ങൾക്കത് സാധ്യമല്ല അവർ ജനിക്കുന്നു മരിക്കുന്നു തിന്നുകുടിച്ചു മരിക്കുന്നു ജനന മരണ ലക്ഷണേനൈവ കാലയാപനാഭവതി അവരെ സംബന്ധിച്ചിടത്തോളം ജനനം മരണം ഈ രണ്ട് പ്രവൃത്തികളേ ഉള്ളൂ അതിനിടയ്ക്ക് സഹജമായി സംഭവിക്കുന്ന കാര്യം ഈശ്വര നിയമം അനുസരിച്ച് സംഭവിക്കുന്ന കാര്യങ്ങൾ കൊണ്ട് ജനന മരണ ലക്ഷണം ജനന മരണ പ്രവൃത്തി അതുകൊണ്ട് കാലയാപന കാലം കടന്നു പോകും ആ ജീവികളെ സംബന്ധിച്ച് അനേക കൽപ്പങ്ങൾ അങ്ങനെ കടന്നു പോകുന്നു നദുക്രിയാസു ഭോഗേഷു കാലോ അസ്ഥി, അവർക്ക് കർമ്മങ്ങളില്ല, കർമ്മഫലാനുഭവമില്ല, അതിനു വേണ്ടിയിട്ട് അവർക്ക് സമയമില്ല. ജനിക്കുക മരിക്കുക അതിന് രണ്ടിനെയും സമയമാണ്. കർമ്മം ചെയ്യണമെങ്കിൽ എന്ത് വേണം? അതിന് വിവേകം വേണം, വേദജ്ഞാനം വേണം, സ്മാർത്ഥജ്ഞാനം വേണം. അത് കഴിഞ്ഞത് അനുഷ്ഠിക്കണം. അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ അതിന് ഫലമായി വരുന്ന സ്വർഗത്തെ അനുഭവിക്കാം, ആ സുഖത്തെ അനുഭവിക്കാം. ഇവിടെ അതൊന്നും സംഭവിക്കുന്നില്ല. കാലയാപനം മാത്രം, കാലം കഴിച്ചു പോകും. ഇത് ഇന്നത്തെ സാധാരണ മനുഷ്യനല്ല. ഇങ്ങനെയാണ് ഏതത് ക്ഷുദ്ര ജന്തുലക്ഷണം. ക്ഷുദ്രജന്മം ഏറ്റവും ഇതിനെയാണ് നീച്ച ജന്മം എന്ന് പറയുന്നത്. തൃതീയം, ഇത് മൂന്നാമത്തെ വഴി. അപ്പൊ ജീവന് മൂന്ന് ഗതിയാണ്, ഒന്ന് ഉത്തരായണം, മറ്റൊന്ന് ദക്ഷിണായണം, മറ്റൊന്ന് ദംശമശക കീടാദി. ഇവിടെ തന്നെ വേറെ പോകുന്നു വരുന്നൊന്നുമില്ല. ജന്മരിക്കുകയോ ജനിക്കുക, അങ്ങനെ ഇവിടെ അനന്തമായ കീടങ്ങൾ ജനിച്ചു മരിച്ചുകൊണ്ടിരിക്കുന്നു. എന്തോ ക്ഷുദ്ര ജന്തു ലക്ഷണം. തൃതീയം, പൂർവ്വത്വ പന്ഥാനവും അപേക്ഷ സ്ഥാനവും സംസരത. ഏനയും ദക്ഷിണമാർഗക അഭി പുനർ ആകച്ചന്തി അനധികൃതാനാം ജ്ഞാനകർമ്മണോ അഗമനമേവ ദക്ഷിണേന പദ്ധതി. അവിടെ പറയുന്നത് ദക്ഷിണമാർഗത്തിലൂടെ പോയാലും തിരിച്ചു വരുന്നു. പക്ഷെ അതിനും അധികാരികളല്ലാത്തവർ എന്തിനാ ജ്ഞാനകർമ്മണോഹോ? ജ്ഞാനത്തിനും കർമ്മത്തിനും അധികാരികളായിട്ടല്ല, അധികാരം അല്ലാത്തവർ, അർഹരല്ലാത്തവർ, ദുരാചാരികൾ, അവരതിനർഹരല്ല. ദുഷ്കർമ്മം നിരതം, അത് ക്രൗര്യ അനുഭവമായ വഞ്ചന പരവഞ്ചനയൊക്കെ ചെയ്യുന്നത്, അവരിതിനധികാരികളല്ല. അവർക്ക് ജ്ഞാനത്തിനും അധികാരമല്ല, കർമ്മത്തിനും അധികാരമല്ല, അവരുടെ മനസ്സങ്ങോട്ട് പോകത്തുമില്ല. അഗമനമേവ ദക്ഷിണേന പഥ, അവർ ദക്ഷിണായന മാർഗത്തിലൂടെയും പോകുന്നില്ല. തേനാസുഖ ലോകോന സംഭൂരി, ഇതേ നേരത്തെ ചോദിച്ച ചോദ്യത്തിന് അവരോട് ഇവരെല്ലാം അവിടെ പോയിട്ട് എന്താ ലോകം നിറയാത്തത്, ഈ ലോകം എന്താ നിറയാത്തത് എന്ന് പറയുന്നു. ലോകം നിറയുന്നില്ല, ഇതുവഴി പോകുന്നില്ല എല്ലാവരും. പഞ്ചമസ്തു പ്രശ്ന പഞ്ചാഗ്നി വിദ്യായ വ്യാഖ്യാത, അഞ്ചാമത്തെ ചോദ്യത്തിന് ഇത്തരവും പറഞ്ഞു. അഞ്ച് ചോദ്യങ്ങളാണ് ചോദിച്ചത്, പ്രവാഹനൻ അഞ്ച് ചോദ്യങ്ങൾക്കാണ് മറുപടി പറഞ്ഞത്. അത് പറയുന്നു, ഇരുപത്തൊമ്പതോ പ്രഥമോ ദക്ഷിണോത്തര മാർഗാഭ്യാം അപാകൃതോ. ആദ്യത്തെ ചോദ്യത്തിന് സമാനം പറഞ്ഞതാണ്, ഇവരെല്ലാം ഏത് വഴിക്ക് പോകുന്നു? അതിന് ദക്ഷിണായനം ഉത്തരായനം ഈ മാർഗം പറഞ്ഞു. ഇതിനെക്കുറിച്ച് വിശദമായ ചർച്ച ബ്രഹ്മസൂത്രത്തിൽ വരുന്നുണ്ട്. കാരണം ഈ മാർഗങ്ങളെ കുറിച്ച് പറയുന്നിടത്ത് ചിലത് ചില വ്യത്യാസങ്ങൾ ഒരേ കൂടുതലാണ് പറയുന്നത്. അപ്പൊ ആ വ്യത്യാസങ്ങൾ എങ്ങനെ സംഭവിച്ചു, അതുകൊണ്ട് എങ്ങനെ ദോഷം വരുന്നില്ല, ഇതിനെല്ലാം ഭാഷകാരൻ വളരെ യുക്തിയുക്തമായി പൂർവാഗ്രബദ്ധമായി പരസ്പര ശ്രദ്ധികളെ ബന്ധിപ്പിച്ച് സമാനം പറയുന്നു ബ്രഹ്മസൂത്രം വിശദമായിട്ട്. ദക്ഷിണായന മാർഗം, ഉത്തരായന മാർഗം, ഈ വംശത്തിന്റെ ഒരു തുടർച്ചയാണ് ഭഗവത്ഗീത. അതുകൊണ്ട് അവിടെ ഞാൻ ചർച്ച ചെയ്യും. വേദ വ്യാഖ്യാനങ്ങളിൽ അദ്വൈതമോ ദ്വൈതമോ ഇഷ്ടാദ്വൈതമോ എന്തായാലും അവിടെയെല്ലാം ഭാഷ്യ രചയിതാക്കളെല്ലാം ഈ രണ്ടു മാർഗത്തെ കുറിച്ച് വളരെ വിശദമായി ചർച്ച ചെയ്യുന്നു. ആധുനികന്മാരായ ആചാര്യന്മാരും ഇത് ചർച്ച ചെയ്യുന്നുണ്ട്. അത് വളരെ പ്രസിദ്ധരായ ചില ആചാര്യന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട്, വേദത്തിൽ മനസ്സിലാക്കാൻ കഴിയാത്ത കാര്യമാണത്, ഈ ദക്ഷിണായന മാർഗവും ഉത്തരായന മാർഗവും. ഇങ്ങനെ രണ്ട് മാർഗങ്ങളെ കുറിച്ച് പറയുന്നു, ഗീതയിലും പറയുന്നുണ്ട്. ഇത് എന്താ ഇത്? ഇവിടെ നിന്ന് മരിച്ചതിന് ശേഷം ഇതാണ് ധൂമത്തിലൂടെ പോകുന്നു. ധൂമം എന്താ? തീകത്തുമ്പോൾ ഉണ്ടാകുന്ന ധൂമമാണ്. പിന്നെ ധൂമത്തിൽ നിന്ന് പർജന്യത്തിൽ വരുന്നു. ഇതൊക്കെ പറയുമ്പോൾ പരസ്പര ബന്ധമില്ലാത്ത കാര്യങ്ങൾ. ധൂമം എവിടെയാണ്? പർജന്യമാണ്. അത് കേട്ട് കഴിഞ്ഞാൽ ധൂമത്തിൽ നിന്ന് പർജന്യം ഉണ്ടായെന്ന് തോന്നും. പക്ഷെ ഭാഷകാരൻ പറയുന്നു പർജന്യം ജലത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത്. നേരത്തെ പറഞ്ഞു മേഘം വൃഷ്ടി എല്ലാം സമുദ്രജലത്തിൽ നിന്ന് ജലം മേലോട്ട് പോകുന്നു എന്നെല്ലാം പറഞ്ഞു. അപ്പോ ഈ ശ്രുതി പറയുന്ന കാര്യങ്ങൾ യുക്തി കൊണ്ട് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് പലരും പറയുന്നത്. ഒരു ജീവൻ പോകുന്നു, അവിടെ അമാനവ പുരുഷൻ വന്ന് എതിരേറ്റ് കൊണ്ടുപോകുന്നു. ആരാ ഈ അമാനവ പുരുഷൻ? എവിടെ വെച്ച്? ഏതാ വഴി? എങ്ങനെ പോകുന്നു? അങ്ങനെ വ്യക്തിക്ക് ബോധിക്കുന്ന കാര്യങ്ങളില്ല. അതുകൊണ്ട് ഇത് മനസ്സിലാകുന്നില്ല എന്ന് ചിലർ പറയുന്നത് ശാസ്ത്രത്തിന് ബോധിക്കുന്നില്ല. ആധുനിക ശാസ്ത്രമായിട്ടും ബോധിക്കുന്നില്ല. കാരണം ചന്ദ്രമണ്ഡലം എന്ന് പറയുന്ന മേളിൽ കാണുന്ന ചന്ദ്രനാണെങ്കിൽ അവിടെ എല്ലാം മനുഷ്യൻ പോയി നോക്കിയാണ്. അവിടെ ഒരു മണ്ഡലമില്ല, അവിടെ ഒരു സ്വർഗവുമില്ല. പിന്നെ ചന്ദ്രമണ്ഡലത്തിൽ പോയി അവിടെ അസുഖം അനുഭവിക്കുന്നു. ചന്ദ്രൻ തണുപ്പുള്ളത് കൊണ്ട് അവിടെ പോയി അസുഖമായിരിക്കുമെന്ന് കൊണ്ട് കൽപ്പിച്ചതായി അങ്ങനെയെല്ലാം പറയുന്നു. അല്ലാതെ അത് ശാസ്ത്രത്തിൽ നിരക്കുന്നതല്ല. പിന്നെ ഈ ധൂമം, അഭ്രം ഇതൊക്കെ തമ്മിലുള്ള ബന്ധം, ഇതിനെ മറ്റാരോ ഒന്ന് കൂട്ടിക്കൊണ്ടു പോകുന്നു. ഇതൊന്നും ആധുനിക ശാസ്ത്രമായിട്ട് യോജിക്കുന്ന കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാൻ ബുദ്ധിക്കോ ശാസ്ത്രത്തിനോ നിരക്കുന്ന കാര്യങ്ങൾ അല്ല എന്നും വേദത്തെയൊക്കെ പ്രമാണമായി സ്വീകരിക്കുന്ന ആചാര്യന്മാരെയും അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ആത്യന്തികമായി ഈ പറയുന്ന ഇതാണ് എന്താണ് ഇവിടെ ഈ ചർച്ച ചെയ്യുന്ന വിഷയം മുഴുവൻ ഉത്തരായണവും ദക്ഷിണായണവും ഇവിടെ മാത്രമാണ്. എവിടെയെല്ലാം ജീവന്റെ ഗതിയെക്കുറിച്ച് പറയുന്നു, മരണശേഷമുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയുന്നു, അതെല്ലാം കേവലം അതീന്ദ്രിയമായ വിഷയങ്ങളാണ്. ചേന്ദ്രിയ വിഷയങ്ങളല്ല. അതീന്ദ്രിയമായ വിഷയങ്ങൾ ഒരിക്കലും ഇന്ദ്രിയ വിഷയമായിരിക്കുന്ന യുക്തിയുമായിട്ടോ ശാസ്ത്രവുമായിട്ടോ ഒന്നും അതിന് യാതൊരു ബന്ധവും കാണത്തില്ല. അങ്ങനെ ബന്ധപ്പെടുത്താൻ പോയി കഴിഞ്ഞാൽ അത് വലിയ പരിഹാസ്യമായി തീരുകയും ചെയ്യും. പിന്നെ ശാസ്ത്രം എന്ന് പറയുന്നത് എന്താണ്? അത് യുക്തിക്കും നിരക്കുന്നതാണ്, ഇന്ദ്രിയ വിഷയവുമാണ്. ഇന്ദ്രിയ വിഷയത്തെ ആശ്രയിച്ചുള്ള ചർച്ചകളാണ്, നിഗമനങ്ങളാണ് ശാസ്ത്രം എന്ന് പറയുന്നത്. ഇതങ്ങനെയല്ല, ഇത് അതീന്ദ്രിയം. മരണശേഷമുള്ള ജീവന്റെ ഗതി തുടങ്ങിയ കാര്യങ്ങൾ തികച്ചും അതീന്ദ്രിയമാണ്. അതിന് ഒരിക്കലും യുക്തിക്കോ ശാസ്ത്രത്തിനോ ആർക്കും ബന്ധപ്പെടുത്താൻ ഒക്കത്തില്ല. ഇനി ആരെങ്കിലും കഷ്ടപ്പെട്ട് അതിനോട് ബന്ധപ്പെടുത്തിയാലും അത് നിലനിൽക്കത്തില്ല. ശാസ്ത്രം മാറുമ്പോൾ അതിനെ മാറ്റേണ്ടി വരും. അതുകൊണ്ട് ഇത് രണ്ടിനെയും കൂടി കൂട്ടിക്കെട്ടാൻ സാധ്യമല്ല. ഒന്ന് സേന്ദ്രിയം, മറ്റൊന്ന് അതീന്ദ്രിയം. പിന്നെ ഇത് ചർച്ച ചെയ്യുന്നത് അത്തരം അതീന്ദ്രിയമായ വിഷയങ്ങളെക്കുറിച്ച് ജ്ഞാനമുള്ള ഋഷിമാർ ചർച്ച ചെയ്യും. അവർ പറയുന്നത് ഇങ്ങനെയൊക്കെയാണ്. അതീന്ദ്രിയ ജ്ഞാനത്തെ, അവരുടെ അതീന്ദ്രിയ ജ്ഞാനത്തെ വാക്കുകളിലൂടെ അവർ വ്യക്തമാക്കുന്നു. പിന്നെ ഇത് ശരിയാണോ തെറ്റാണോ ഇതെന്താണ്, അത് ഒരുവന്റെ ശ്രദ്ധയെ ആശ്രയിച്ചിരിക്കുന്നു. അതിനാശ്രയം കേവലം ശ്രദ്ധ മാത്രം. ഗുരുവിന് കൃഷിയിൽ അതീന്ദ്രിയമായ ജ്ഞാനത്തിനെല്ലാം ശ്രദ്ധയുണ്ടെങ്കിൽ അവനിത് സത്യമായി അനുഭവപ്പെടും. അവൻ ശ്രദ്ധാലുവല്ലെങ്കിൽ ഇതെല്ലാം അസംബന്ധം. ശ്രദ്ധയെന്ന് പറയുന്ന ഒന്നിനെ ആശ്രയിക്കാതെ ബുദ്ധിയെയോ ആധുനിക ശാസ്ത്രത്തെയോ ആശ്രയിച്ചു കഴിഞ്ഞാൽ ഒരു കാരണവശാൽ ഇതിനെ അംഗീകരിക്കാൻ കഴിയാറില്ല. അപ്പോൾ അത് വ്യക്തിക്കനുസരിച്ചിട്ടാണ്. അതീന്ദ്രിയ ജ്ഞാനത്തിൽ ആർഷജ്ഞാനത്തിൽ ശ്രദ്ധയുള്ളവനാണ് അവനെ സംബന്ധിച്ച് ഇതെല്ലാം ശരിയാണ്, സത്യമാണ്, ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു. വേദത്തിലെ എല്ലാ കർമ്മങ്ങളും ഈ ശ്രദ്ധയെ ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത്. അതിന്റെയൊക്കെ പ്രമാണം ഈ ശ്രദ്ധയെ ആശ്രയിച്ചിട്ടാണ്, അല്ല യുക്തിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സയൻസോ ഒന്നും ആശ്രയിച്ചിട്ടില്ല. അതിന് ഉത്തരമില്ല, സമാധാനം കിട്ടത്തില്ല. പറയുന്നു അഗ്നി, ഇന്നിപ്പോ ആൾക്കാർ പറയും അഗ്നിഹോത്രം ചെയ്യുന്നു, അഗ്നിഹോത്രം ചെയ്തു കഴിഞ്ഞാൽ നല്ല ഗുണങ്ങളും ഉണ്ടാകുന്നു. ഇത് രണ്ടും അനുഭവമാണ്. അഗ്നിഹോത്രം ചെയ്യുന്നവർക്ക് നല്ല ഫലം അനുഭവപ്പെടുന്നു. വൈദിക കർമ്മങ്ങൾ ചെയ്യുന്നവർ ഇന്നും ചെയ്താൽ അവർക്ക് നല്ല ഫലം അനുഭവപ്പെടുന്നു. പക്ഷെ അതിനെ അവിടെ ഇത് രണ്ടും കർമ്മവും ഫലവും പ്രത്യക്ഷമാണ്. അക്കാര്യത്തിൽ ആർക്കും അനുഷ്ഠിക്കുന്നവർക്ക് സംശയമില്ല. പക്ഷെ ഇത് ഇതിന്റെ ബന്ധം, പരസ്പര ബന്ധം, എന്തുകൊണ്ട് എങ്ങനെ സംഭവിക്കുന്നു, അവിടെ യുക്തി ശാസ്ത്രം പ്രവർത്തിക്കത്തില്ല. അവിടെയാണ് അതീന്ദ്രിയം എന്ന് പറയുന്നത്. എന്താ അതീന്ദ്രിയം? അത് വൈദികന്മാരെ വരെ സമ്മതിക്കുകയാണ്. ഇന്ന് യുക്തിവാദികൾ പറയുന്നത് ഞങ്ങൾക്കത് മനസ്സിലാകുന്നില്ല, ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് മനസ്സിലാകുന്നില്ല. പക്ഷെ വൈദികന്മാർക്ക് നേരത്തെ അറിയാൻ പറ്റും. അവർ പറഞ്ഞു ഇത് അദൃഷ്ടമാണ്, അദൃഷ്ടപൂർവം. എന്നുവെച്ചാൽ അവിടെ ബുദ്ധി പ്രവർത്തിക്കത്തില്ല. അപ്പൊ ഗണപതി ഹോമം ചെയ്താൽ ഒരാളുടെ വിജ്ഞാനം നശിക്കുന്നു. ഇത് അങ്ങനെ ചെയ്യുന്നവരുടെ അനുഭവമാണ്. പക്ഷെ എങ്ങനെ അത് സംഭവിക്കുന്നു അതിന് ഉത്തരവുണ്ട്. അത് വിഷയം അതീന് ചെയ്യും. അവിടെയാണ് നമ്മൾ സയൻസിനെ കൊണ്ടുവരുന്നതും അതുകൊണ്ട് സമാനം കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നതും. വെറും പ്രഹസനം, അബദ്ധം, പരിഹാസ്യമായ കാര്യങ്ങൾ. എന്തുകൊണ്ട്? അത് അതീന്ദ്രിയമാണ്. അതീന്ദ്രിയമായ ഒന്നിനെ ഇന്ദ്രിയങ്ങളിലൂടെ സമർത്ഥിക്കാൻ സാധ്യമല്ല. അത്തരം കാര്യങ്ങളിൽ ഒന്ന് മാത്രമേ ഉള്ളൂ, ആർഷജ്ഞാനത്തെ സ്വീകരിക്കും, ഋഷിമാരുടെ ജ്ഞാനത്തെ അംഗീകരിക്കുക. അങ്ങനെ അവർ പറയുന്നുണ്ടെങ്കിൽ അത് തൽക്കാലം അതിനെ പിന്തുടരുള്ളൂ. അവർ പറയുന്നതിന്റെ താല്പര്യം തന്നെ മനസ്സിലാക്കാൻ പ്രയാസമാണ്. എന്ത് താല്പര്യത്തിലാ അവർ വാക്കുകൾ പ്രയോഗിക്കുന്നതെന്ന് തന്നെ മനസ്സിലാകാൻ പറയാം. എന്നാലും മനസ്സിലാകുന്ന തരത്തിൽ മനസ്സിലാക്കുക. അത്രയേ ഉള്ളൂ. അദൃഷ്ടം എന്ന് പറയുന്നത് എന്താണ്? അപൂർവം, അദൃഷ്ടം, ഭട്ടനം, പ്രഭാകരം, ഇതൊക്കെ ഒരുപാട് വ്യാഖ്യാനിച്ചിട്ടുണ്ട്. പക്ഷെ ആർക്കും പിടികിട്ടിട്ടില്ല എന്താ അദൃഷ്ടം അപൂർവം എന്ന് പറയുന്നു. അത് സംസ്കാരമാണ്. പിന്നെ അവസാനം പറയുന്നതാണ് അതാണ് വിഭജനീയമാണ്, വാക്കുകൊണ്ട് പറയാൻ പറ്റത്തില്ല. പക്ഷെ അങ്ങനെ എന്തോ ഒന്നുണ്ട്. കാരണം കർമ്മത്തിന് ഫലം കാണുന്നു, അതിനെ നിഷേധിക്കാൻ പറ്റും. അസ്വാനുഭവമായി അങ്ങനെ നിഷേധിക്കാൻ പറ്റും. അതുകൊണ്ട് ഈ പറയുന്ന കാര്യങ്ങളും യുക്തിയിലൂടെ ശാസ്ത്രത്തിലൂടെ എന്ന് വരിക്കുന്നു. മനുഷ്യന്റെ ബുദ്ധി ഇന്ദ്രിയങ്ങളുമെല്ലാം ഇങ്ങനെ ബഹിർമുഖമായി പ്രവർത്തിക്കുന്നിടത്തോളം കാലം സാധ്യമേ അല്ല. അതിനൊരു മെഷീനും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല, ഒരു കമ്പ്യൂട്ടറിനും ഒന്നും സാധ്യമല്ല. അതെല്ലാം സേന്ദ്രിയ വിഷയങ്ങൾ മാത്രമേ പറ്റൂ. അതുകൊണ്ടാണ് ആധുനിക മാരായ പല മഹാത്മാക്കളും തന്നെ പറഞ്ഞിരിക്കുന്നത് ഇത് മനസ്സിലാകുന്നില്ല, എനിക്ക് പിടികിട്ടിയിട്ടില്ല. വേദത്തിന്റെ പല ഭാഗങ്ങളും ഞാൻ മനസ്സിലാക്കിയെങ്കിലും ഈ ഒരു ഭാഗം മാത്രം മനസ്സിലാക്കാൻ പറ്റത്തില്ല. ഇത് മനസ്സിലാകുന്നതല്ല, ഇത് മനസ്സിന് പുറത്താണ് ഈ വിഷയം. എന്നാലും അതിന്റെ താല്പര്യം എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമം എന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോ നേരത്തെ ചോദിച്ച 5 ചോദ്യങ്ങൾക്കിവിടെ ഓരോന്നായിട്ട് സമാധാനം പറഞ്ഞു. ആദ്യത്തെ ചോദ്യത്തിന് സമാധാനമായിട്ടാണ് ദക്ഷിണ ഉത്തര മാർഗങ്ങളെ കുറിച്ചുകൂടെ വിശദീകരിക്കുന്നത്. ദക്ഷിണ ഉത്തര യുഹോ പഥോർ വ്യാവർത്തനാഗി, ഇത് രണ്ടും എവിടെ ചെന്നാണ് പിരിയുന്നത്, അതും പറഞ്ഞു. മൃദാന അഗ്നോ പ്രക്ഷേപ സമാഹന തഥോ വ്യാവർത്തന അന്യ അർച്ചിരാതിനായാന്തി അന്യ ധൂമാതിന. മരിച്ചവരെ ദഹിപ്പിക്കുക, അന്ത്യേഷ്ടി എന്ന് പറയുന്ന എല്ലാവർക്കും തുല്യം തന്നെ, അഗ്നോ പ്രക്ഷേപം. പക്ഷേ അതിനുശേഷം രണ്ടു വഴിക്ക് പിരിയുന്നു. അന്യ അർച്ചിരാതിന ഒരു കൂട്ടർ, സൂര്യായനും മറ്റൊന്ന് ചന്ദ്രായനും. അന്യ ധൂമാതിന പുനർ ഉത്തര ദക്ഷിണായനെ, ഉത്തരായനും ദക്ഷിണായനും. ഷൺമാസാൻ പ്രാപ്നവന്ധ സമീജ്യ പുനർവ്യാവർത്തതെ, പിരിഞ്ഞു പോകുന്നു മാസങ്ങളെ പ്രാപിച്ചിട്ട്. അന്യ സംവത്സരം അന്യ മാസേഭ്യപ്പിച്ച ലോകം, അതും പറഞ്ഞു. ഒരു കൂട്ടർ മാസങ്ങളിൽ നിന്ന് സംവത്സരത്തെ പ്രാപിക്കുന്നു, വേറെ കൂട്ടർ നേരെ പിതൃലോകത്തിൽ പോകുന്നു. അത് മറ്റൊരു ചോദ്യത്തിന് ഉത്തരമായി പറഞ്ഞാണ് വ്യാഖ്യാത. പുനരാവർത്തി രവി പിന്നെ മടങ്ങി വരുന്നതിനെ കുറിച്ച് ചോദിച്ചു, അതും പറയുന്നു. ക്ഷീണ അനുസയാനാം, അനുസയം പുണ്യം അത് ക്ഷയിക്കുമ്പോൾ. ചന്ദ്രമണ്ഡലാത് ആകാശാതിക്രമേണ തിരിച്ചു വരുന്ന മാർഗവും പറഞ്ഞു. ആ ചോദ്യത്തിന് ഉത്തരമായി അമുഷ്യ ലോക അപൂർണ സുശബ്ദേന, എന്തുകൊണ്ട് ലോകം നിറയുന്നില്ല, അതും അവസാനം പറഞ്ഞു. തേനാസോ ലോകോന സംഭൂര്യതസ്മാദൈവം കഷ്ട സംസാരഗതി തസ്മാ ജുഗുപ്സ്യത. ഇതെല്ലാം പറഞ്ഞതിന് ശേഷം ശ്രുതി എന്താണ് പറയുന്നത്? തസ്മാ ജുഗുപ്സ്യത, അതാണ് ശ്രുതിയുടെ പരമമായ താല്പര്യം. എന്താണ്? ഇങ്ങനെയുള്ള രണ്ട് വഴിയിലൂടെ ജീവന്മാർ സഞ്ചരിക്കുന്നു. ഈ വഴിയിലേക്ക് നമ്മളെ മനസ്സിലാക്കി തന്ന് ഈ വഴിയെക്കുറിച്ച് നമ്മളെ പഠിപ്പിക്കുകയല്ല ശ്രുതി, അതല്ല ഉദ്ദേശിക്കുന്നു. മറിച്ച് എന്താണ് ശ്രുതിയുന്നത്? ഇതിനെ വെറുക്കുക, ഇതെല്ലാം വെറുക്കേണ്ടതാണ്. എന്തുകൊണ്ട്? കഷ്ട സംസാരഗതി. ഇത് സംസാരഗതിയാണ്, ഇത് ജനന മരണമാണ്, ഇതിൽ നിന്ന് മോചനം നേടണം, ഇതിലിങ്ങനെ കറങ്ങാൻ പാടില്ല, ഇത് വിറക്കണം, ഇതിൽ വിറക്കുണ്ടാക്കണം, വിരക്തി ചികിത്സ എന്ന് പറയുന്നതോട് ഉദ്ദേശിക്കുന്നത് നിന്താന്നുള്ള അർത്ഥത്തിലുള്ള ഈ പോക്കുവരവിനോട് വിരക്തനാകുക, ഉദാസീനനാകുക, താല്പര്യമില്ലാതായിത്തീരുക. യസ്മസ ജന്മ മരണ ജനിത വേദന അനുഭവകൃത ക്ഷണാഹ ക്ഷുദ്ര ജന്തവ ധ്വാന്തേ ജഘോരേ ദുസ്തരേ പ്രവേശിത സാഗരേവ അഗാധേ ആപ്ലവേ നിരാശാസ്ത ഉത്തരണം വർദ്ധി തസ്മാച്ചൈവം വിധം സംസാരഗതിം ജഗുപ്സേത ബീഭത്സേത ഘൃണീ ഭവേത് മാ ഭൂദേവം വിധേ സംസാര മഹോധതോ ഘോരേ പാദയതി. വ്യാഖ്യാനിക്കുന്നു, യസ്മാസ ജന്മ മരണ ജനിത വേദന അനുഭവകൃത ക്ഷണാഹ. വിവേകിയോടുകൂടി ചിന്തിക്കണം, ജനനം ദുഃഖകരമാണ്, മരണം ദുഃഖകരമാണ്, അതെല്ലാം കൊണ്ടുണ്ടാകുന്ന വേദന ക്ഷുദ്രജന്തവും ആ വേദന അനുഭവിക്കുന്ന ഈ ജീവികൾ അവരുടെ ഓരോ സമയവും ഈ വേദനയിലാണ്. വേദന അനുഭവകൃത ക്ഷണാഹ അവരുടെ സമയം മുഴുവൻ, കാരണം പെട്ടെന്ന് ജനിക്കും മരിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോ പ്രതിക്ഷണം ജനന മരണ വേദന അനുഭവിക്കണം. ധ്വാന്തേ ജഘോരേ ദുസ്തരേ, ദുഃഖരന്ധകാരത്തിലാണ്, ഘോരരുട്ടിലാണ്, ദുസ്തരേ മറികടക്കാൻ കഴിയുന്നില്ല, വെളിച്ചമില്ല, അതിൽ അകപ്പെട്ടുപോയി പ്രവേശിതാഹ ഈ ജീവന്മാരെല്ലാം. സാഗരേവ അഗാധയാപ്ലവേ, അഗാധ സമുദ്രത്തിൽ പെട്ടുപോയി, അവിടെ കപ്പലും വള്ളവും ഒന്നുമില്ല, നീന്താനും അറിയത്തില്ല. അങ്ങനെയുള്ള അഗാധ സമുദ്രത്തിൽ പതിച്ച ഒന്നിനെ പോലെയാണ് ജീവന്മാരുടെ ഗതി. വിവേകികൾക്ക് നിരാശാസ്ത ഉത്തരണം പ്രതി, അത് കടന്നു കിട്ടുന്നതിനെ കുറിച്ച് യാതൊരു ആശയവുമില്ല, മറികടക്കാന്നുള്ള ഒരു പ്രതീക്ഷയില്ല. ഈ ദംശ മശക കീടാദികളായി ജീവിക്കുമ്പോൾ ഈ സംസാരത്തെ മറികടക്കാന്നുള്ള ഒരു ചിന്ത പോലും മനസ്സിൽ വരത്തില്ല.